76 അൽത്തൂസർ. ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ആധുനികോത്തര ഘട്ടം ഒരവലോകനം എന്ന ശീർഷകത്തിൽ ആധുനികോത്തര സാഹിത്യ സമീപനങ്ങളുടെ ഒരു വികഹ വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനികോത്തര കാലാവസ്ഥയെപ്പറ്റി നിഷ്കൃതമായ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേസമയം ആധുനികോത്തര വിമർശനത്തിൻ്റെ ചില സൈദ്ധാന്തിക മുഖങ്ങൾ മേൽപ്പറഞ്ഞ ചർച്ചകളിൽ വേണ്ടവണ്ണം അനാവൃതമായിട്ടില്ല എന്ന വസ്തുത മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ വന്നുപോയിട്ടുള്ള വിടവുകളുടെ ഒരു പൂരണമാണ് ഇവിടെ ഞാൻ നിറവേറ്റുന്നത്. ഒന്നാം ഭാഗത്തിലെ 31 അധ്യായവും 46 അധ്യായവും മാർക്സിസ്റ്റ് വിമർശന സിദ്ധാന്തങ്ങളെ ഏറെയോ കുറഞ്ഞോ ആശ്ലേഷിക്കുന്നുണ്ട്. പ്രസ്തുത ചർച്ചകളുടെ ഒരു പൂരണമാണ് ഇതെന്ന് ആദ്യമേ പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്രഞ്ച് മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ലൂയി അൽത്തൂസർ ആവിഷ്കരിച്ച തത്വങ്ങളുടെ ക്രോഡീകരണമാണ് മുഖ്യമായും ഈ പ്രബന്ധത്തിൻ്റെ ലക്ഷ്യം. 1. മാർക്സിസത്തിൻ്റെ അടിത്തറ. മാർക്സിസ്റ്റ് ചിന്താപദ്ധതിയുടെ ഉപജ്ഞാതാക്കൾ ജർമ്മൻ തത്വജ്ഞാനിയായ കാറൽ മാർക്സും ജർമ്മൻ സോഷ്യലിസ്റ്റായ ഫെഡറിക് എംഗൽസും എന്നിവരാണെന്നറിയാത്തവർ ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവില്ല. 1848 രണ്ടുപേരും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്. ഈ വർഗരഹിത സമൂഹമാണ് മാർക്സിസ്റ്റ് ആത്യന്തിക ലക്ഷ്യം. ഭൗതികവാദപരമായ തത്വചിന്തയാണ് മാർക്സിസം. അധിഷ്ഠാനം, ഉപരിഘടന എന്നിവ മാർക്സിസ്റ്റിയൻ തത്വവിചാരത്തിലെ മുഖ്യ പരികല്പനകളാണെന്ന് നാം കണ്ടുകഴിഞ്ഞതാണ്. അടിത്തറയെ ആശ്രയിക്കാതെ മേൽപ്പുറയ്ക്ക് നിൽക്കാനാവില്ല. ഭൗതികമായ ഉത്പാദനോപാധികൾ, അവയുടെ വിതരണം, കൈമാറ്റം എന്നിവ അടിത്തറ എന്ന സങ്കല്പനത്തിൽ അന്തർഭൂതമാണ്. കല, മതം, നിയമം, ആശയ സംഹിത എന്നിവയടക്കമുള്ള സാംസ്കാരിക ലോകം മേൽപ്പുര എന്ന പരികല്പനയിൽ ഉള്ളടക്കും. സാമ്പത്തികാടിസ്ഥാനത്തിൻ്റെ സ്വഭാവമാണ് മേൽപ്പുരയെ നിർണയിക്കുന്നതെന്ന് മാർക്സ് സിദ്ധാന്തിക്കുന്നു. സാമ്പ്രദായികമായി മാർക്സിസ്റ്റ് ചിന്തയുടെ മർമ്മമാണ് സംസ്കൃതിയെ സംബന്ധിച്ച ഈ വിശ്വാസം. സാമ്പത്തിക കാരണവാദം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. 2. മാർക്സിസ്റ്റ് സാഹിത്യ വിമർശനം. 1888 ഏപ്രിൽ ആംഗല നോവലിസ്റ്റായ മാർക്സിസ്റ്റ് മാർഗരറ്റ് ഹയർക്കിൻസിനെ എഴുതിയ കത്തിൽ എംഗൽസും ഇപ്രകാരം കുറിച്ചിട്ടു: ദ മോർ ദ ഒപ്പീനിയൻസ് ഓഫ് ദ ഓതർ റിമൈൻഡ് ഹിഡൻ, ദ ബെറ്റർ ദ വർക്ക് ഓഫ് ആർട്ട്. മഹത്തായ കലയെ ബഹുമാനിച്ച മഹാമനുഷ്യനായിരുന്നു മാർക്സും എംഗൽസും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരിക്കലും മാർക്സിസ്റ്റ് സാഹിത്യ വിമർശം എഴുത്തുകാരൻ്റെ വർഗ താല്പര്യങ്ങളുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും സ്വാധീനങ്ങൾ എഴുത്തിൽ കണ്ടെത്തുന്നതിൽ ദത്തശ്രദ്ധമായിട്ടുണ്ട്. പ്രതിഭാശാലിക്ക് നിത്യതയോടും സംസാരിക്കാൻ കഴിയുമെന്ന ധാരണ മാർക്സിസ്റ്റുകൾക്കില്ല. സമൂഹ സന്ദർഭങ്ങളുടെ സംസൃഷ്ടിയാണ് എഴുത്തെന്ന് അവർ പറയും. കലയുടെ ഉള്ളടക്കത്തെ എന്ന പോലെ രൂപത്തെയും ഈ സമീപനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാൻ അവർ തയ്യാറാകും. ചരിത്രത്തെ സാമാന്യവത്കൃത മായ രീതിയിൽ നിരീക്ഷിക്കുക എന്നത് സാമ്പ്രദായിക മാർക്സിസ്റ്റ് വിമർശനത്തിൻ്റെ സ്വഭാവമാണ്. സമൂഹവർഗങ്ങളുടെയും ചരിത്രപരമായ ശക്തികളുടെയും പരസ്പര സംഘർഷങ്ങളെക്കുറിച്ചുള്ള സംസാരിക്കും. ഒരു സവിശേഷ ചരിത്രാവസ്ഥയുടെ വിശകലനത്തിലൂടെ ഒരു പാഠത്തിൻ്റെ അപഗ്രഥത്തിലേക്ക് ചെല്ലാൻ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. ഒരു സവിശേഷ കാലഘട്ടത്തിൻ്റെ മാനസികാവസ്ഥയെ പുനഃസൃഷ്ടിക്കാൻ ചരിത്രവാദപരമായ വിമർശനത്തിന് കഴിയുന്നതുപോലെ മാർക്സിസ്റ്റ് വിമർശനത്തിന് കഴിയുന്നില്ല എന്ന സത്യം കാണാതെ വയ്യ. 3. ലെനിസ്റ്റ് മാർക്സിസ്റ്റ് വിമർശനം. സാഹിത്യം പാർട്ടിയുടെ ഉപകരണമാകണമെന്ന് 1905 ലെനിൻ വാദിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ എഴുതി: ലിറ്ററേച്ചർ മസ്റ്റ് ബിക്കം പാർട്ടി ലിറ്ററേച്ചർ. ഈ വിധി സാഹിത്യത്തെ അങ്കിൾ ടോംസ് കാബിന് മുകളിലേക്കുയരാൻ അനുവദിച്ചില്ലെന്ന് ജോർജ് സ്റ്റൈനർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്റ്റൈനറുടെ പക്ഷമനുസരിച്ച് മാർക്സിസ്റ്റ് വിമർശനത്തിൽ രണ്ട് മുഖ്യധാരകളുണ്ട്. ആദ്യത്തേതിനെ എംഗൽസിയൻ എന്നും രണ്ടാമത്തേതിനെ ലെനിസ്റ്റിയൻ എന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. കല രാഷ്ട്രീയത്തിൻ്റെ നുഖത്തിൻ കീഴിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്ന് എംഗൽസിയൻ ധാര കരുതുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഇത് പ്രതിജ്ഞാബന്ധമായിരിക്കണമെന്ന് ലെനിസ്റ്റ് ധാര വിശ്വസിക്കുന്നു. പേജ് 464. ലെനിസ്റ്റ് കാഴ്ചപ്പാടിനെ തികച്ചും പ്രതിദാനം ചെയ്യുന്ന ഒരു നിരൂപണ സിദ്ധാന്തം ക്രിസ്റ്റഫർ ക്വാഡലിനെയിൽ നാം വായിക്കുന്നു. ലെനിസ്റ്റ് കാഴ്ചപ്പാട് പോലും എത്രയോ ഉദാരവും സഖ്യവുമാണെന്ന് തോന്നിക്കുന്ന സമീപനമായിരുന്നു. സ്റ്റെലിനിസ്റ്റോട് മാത്രം തൽക്കാലം സൂചിപ്പിച്ചു കൊള്ളട്ടെ. 4. എംഗൽസിയൻ മാർക്സിസ്റ്റ് വിമർശം. 1930 എംഗൽസിയൻ സമീപനം വളർച്ച പ്രാപിച്ചു തുടങ്ങുന്നതെന്ന് സ്റ്റൈനർ രേഖപ്പെടുത്തുന്നു. 1920 റഷ്യൻ ഫോർമലിസം ശ്രദ്ധേയത കൈവരിക്കുന്നത്. ഫോർമലിസത്തെ തീർച്ചയായും മാർക്സിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പ്രയാസമുണ്ട്. എന്നിരിക്കലും ഫോർമലിസത്തെ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ സാധ്യമല്ല. വിക്ടർ ഷ്ലസ്കോവിസ്കി, ബോർസ്കി ടെമോസ്കി, ബോറിസ് എച്ച് എൻ ബം എന്നിവരായിരുന്നു റഷ്യൻ ഫോർമലിസത്തിൻ്റെ മുഖ്യ സാരഥികൾ. സാഹിത്യത്തിൻ്റെ രൂപാകരണത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യമാണ് അവർ ഉദ്ഘോഷിച്ചത്. സാധാരണ ഭാഷാരൂപമല്ല സാഹിത്യത്തിൻ്റെതെന്ന് അവർ വാദിച്ചു. ഷ്ക്ലോസ്കിയുടെ അപപരിചയവരക്കരണം അഥവാ അപരിചിതമാക്കൽ എന്ന ആശയം ശ്രദ്ധാർഹമാണ്. പരിചിത ലോകത്തെ ഒരു പുതിയ ലോകമായി പരിവർത്തിച്ച് പ്രദർശിപ്പിക്കുക എന്നതാണ് സാഹിത്യഭാഷയുടെ മുഖമുദ്ര. കഥ, ഇതിവൃത്തം എന്നിവയുടെ അന്തരത്തെക്കുറിച്ച് ടെമോഷോസ്കി പ്രകടിപ്പിച്ച അഭിപ്രായമാണ് മറ്റൊരു ഫോർമലിസ്റ്റ് ആശയം. സംഭവങ്ങളുടെ യഥാർത്ഥമായ ക്രമാണികയാണ് ഫാബുല. പ്രസ്തുത സംഭവങ്ങളുടെ കലാപരമായ പ്രതിനിധാനത്തെ അസംസൂചനം ചെയ്യുന്ന പരികൽപ്പനയാണ് സച്ചുഴേറ്റ്. യഥാർത്ഥത്തെ ഡോക്യുമെൻ്ററി രീതിയിൽ സമാവിഷ്കരിക്കുക എന്നത് സാഹിത്യത്തിൻ്റെ ധർമ്മമല്ലെന്നും രൂപവാദികൾ പറയും. ആദിമകാല ഘടനാവാദികൾ 1950s-ലും 1960s-ലും മേൽപ്പറഞ്ഞ രൂപവാദപരമായ കാഴ്ചപ്പാടുകളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ഭാഷയ്ക്കും തഥ്യയ്ക്കും തമ്മിൽ ചില അവശ്യ വ്യത്യാസങ്ങളുണ്ടെന്ന പക്ഷം ഘടനാവാദികൾക്കുമുണ്ട്. മിഖായേൽ ഭക്തിനെ പോലുള്ള ചില ബുദ്ധിജീവികൾ റഷ്യയിൽ തന്നെ കഴിഞ്ഞുകൂടിയെങ്കിലും മിക്കവരും പ്രവാസികളായി തീരുകയാണ് ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നു. 1960s-കളോടെ ഉരുത്തിരിഞ്ഞു തുടങ്ങിയ മാർക്സിസ്റ്റ് വിമർശനത്തിൻ്റെ നൂതന മുഖങ്ങളുടെ ജാതകം അവിടെ നിന്നാരംഭിക്കുന്നു. മേൽ സൂചിപ്പിച്ച പ്രവാസികളിൽ ഒരാൾ റോമൻ യക്കോബ്സൺ എന്ന ഭാഷാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സ്വപ്രവർത്തനം തുടങ്ങുന്നത് പ്രാഗിലാണ്. പ്രാഗ് ഭാഷാശാസ്ത്ര മണ്ഡലത്തിനാണ് നാന്ദിക്കുറിച്ചത് അദ്ദേഹമാണ്. പ്രസ്തുത സംഘത്തിൽ റെനെ വല്ലക്കിനെ പോലുള്ള പ്രശസ്തർ പ്രവർത്തിച്ചിരുന്നു. പേജ് 465. അടിച്ചമർത്തപ്പെട്ട റഷ്യൻ രൂപവാദികൾക്ക് ജർമ്മനിയിലേക്കും ശാഖകൾ നീട്ടാൻ സാധിച്ചു. മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനുമേൽ അവരുടെ സ്വാധീനം പ്രബലമായിരുന്നു. 1923-ലാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ സ്ഥാപിതമായത്. ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ഗവേഷണ സ്ഥാപനമായിരുന്നു അത്. ഫ്രോയിഡ്, മാർക്സ്, ഫോർമലിസം എന്നിവയുടെ പാരസ്പര്യമായിരുന്നു ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ മുഖമുദ്ര. 1940-ൽ നാസികളിൽ നിന്ന് ഒളിച്ചോടും വഴി ആത്മഹത്യ ചെയ്ത വാൾട്ടർ ബെഞ്ചമിൻ 1960s-കളിൽ റാഡിക്കൽ ചിന്താഗതികളെ അടിയോളം സ്വാധീനിച്ച ഹെർബർട്ട് മാർക്യൂസ്, തിയോഡർ അഡോണ തുടങ്ങിയ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ അപ്പോസ്തലരായിരുന്നു. സോഷ്യലിസ്റ്റ് റിയലിസ്റ്റിൻ്റെ ലാളിത്യത്തോടും കലഹിച്ച ബെൽട്ടലോട് ബ്രെഹത്ത് എന്ന നാട്യകൃത്തിനും ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അന്യവൽക്കരണ ഫലശ്രുതി എന്ന ആശയം നാടകവേദിയെ ഒരു നിർമ്മിത സാഹിത്യ ബിംബമായി കണ്ടു. നാടകവേദി ഒരു പ്രകൃതി യഥാർത്ഥ്യമല്ലെന്നാണത് ബ്രെഹത്ത് ധ്വനിപ്പിച്ചത്. സാഹിത്യത്തിനും ജീവിതത്തിനുമിടയിൽ ഒരു മതിലുണ്ടാണെന്നതിൻ്റെ അർത്ഥം. ഫോർമലിസ്റ്റുകളുടെ അപപരിചയവൽക്കരണം എന്ന ആശയം തന്നെയാണ് ഇവിടെ നാം വായിക്കുന്നത്. 5. അൽത്തൂസർ തനിമ. ഫ്രഞ്ച് മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ലൂയി അൽത്തൂസറിലേക്കുള്ള ഒരു പ്രവേശകം എന്ന നിലയ്ക്കാണ് മേൽക്കൊടുത്ത വിവരണം ഇവിടെ സംഗതമാക്കുന്നത്. അൽത്തൂസർ അവതരിപ്പിച്ച ചില സങ്കല്പനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു രേഖാചിത്രം ഈ സന്ദർഭത്തിൽ അപരിത്യാജ്യമാണ്. അത്തരം സങ്കല്പനങ്ങളിൽ ഒന്നാമത്തേതാണ് നാനാകാരണവാദം. ഫ്രോയിഡൻ മനഃശാസ്ത്രത്തിൽ നിന്ന് സ്വീകൃതമാകുന്ന പ്രസ്തുത സംജ്ഞ വിധകാരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഫലത്തെയാണ് നാനാകരണവാദം എന്ന സംജ്ഞ സംസൂചനം ചെയ്യുന്നത്. എല്ലാ ഫലങ്ങളും ഒരൊറ്റ ഹേതുവിൽ നിന്ന് സാമ്പത്തിക ഘടനയിൽ നിന്ന് ഉൽപ്പന്നമാകുന്നുവെന്ന പരമ്പരാഗത മാർക്സിസ്റ്റ് ധാരണയെ വെല്ലുവിളിക്കാനാണ് അൽത്തൂസർ നാനാകരണവാദത്തെ സമാശ്രയിക്കുന്നത്. അടിത്തറ മേൽപ്പുറബന്ധത്തെ സംബന്ധിച്ച ലളിതമായ പരികൽപ്പനകളെ അൽത്തൂസർ നിരാകരിക്കുകയാണ്. സമ്പത്തും ലളിതമായ പരികൽപ്പനകളെ അൽത്തൂസർ നിരാകരിക്കുകയാണ്. സമ്പത്തും സംസ്കാരവും തമ്മിലുള്ള സംബന്ധം സമ്മതിച്ചു കൊടുക്കുമ്പോൾ തന്നെ സംസ്കാരവും തമ്മിലുള്ള സംബന്ധം ധനാശക്തിയിൽ ഒരളവോളം സ്വതന്ത്രമാണെന്ന കലയിൽ സത്യം അൽത്തൂസർ കാണുന്നു. കലയുടെ ആപേക്ഷിക ശാസ്ത്രീയത്വത്തെക്കുറിച്ച് അദ്ദേഹം സംസ്കാരിക്കുന്നു. സാമ്പത്തികാധിഷ്ഠാനം ഉപരിഘടനയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുന്നുണ്ടെന്ന് അൽത്തൂസർ കരുതുന്നില്ല. എല്ലാ മാർക്സിസ്റ്റുകൾക്കും എന്ന പോലെ അൽത്തൂസർക്കും പ്രത്യയശാസ്ത്രം ഒരു മുഖ്യ പരികൽപ്പനയാണ്. അൽത്തൂസർ പ്രത്യയശാസ്ത്രത്തെ ഇപ്രകാരം നിർവചിക്കുന്നു: ഐഡിയോളജി ഈസ് എ സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റേഷൻ എൻഡോർഡ് വിത്ത് ആൻ എക്സിസ്റ്റൻസ് ആൻഡ് എ ഹിസ്റ്റോറിക്കൽ റോൾ അറ്റ് ദ ഹാർട്ട് ഓഫ് ഗിവൻ സൊസൈറ്റി. പേജ് 466.